السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الله سبحانه وتعالى التوفيق إن شاء الله ينمو ذا النمر. ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ നിരന്തരമായി പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ വിശദീകരണം ആരംഭിക്കുകയാണ്. ഇന്ന് ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ ഫളാഇലുകൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ മാത്രമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നാളെ മുതൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, അദ്ദേഹത്തിൻ്റെ ചെറിയൊരു റിസാലയുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ വിശദീകരിക്കുന്ന ഒരു ചെറിയ റിസാലയുണ്ട് അറബി. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലെടുത്ത് നമുക്കത് വെച്ചിട്ട് തന്നെ ഇൻഷാ അള്ളാഹ് നാളെ മുതൽ പഠിച്ചു തുടങ്ങും. ഇന്ന് ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ഫാത്തിഹ, അതിന് മറ്റൊരു സൂറത്തുകൾക്കും ലഭിക്കാത്തത്ര ഫവാഇദുകൾ, അത്രയധികം ഫവാഇലുകൾ, ശ്രേഷ്ഠതകൾ ഈ സൂറത്തിന്റെ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതിലെ ചില കാര്യങ്ങൾ, ചില ഹദീസുകളും പണ്ഡിതന്മാരുടെ ആ വിഷയത്തിൽ വന്ന ചില പരാമർശങ്ങളുമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. വലഖദ് ആതൈനാക, തീർച്ചയായും നാം നിനക്ക് നൽകിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉദ്ദേശം, സബ്അൻ മിനൽ മസാനി, ഏഴ് തുടർച്ചയായി പാരായണം ചെയ്യപ്പെടുന്ന വചനങ്ങൾ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. വൽ ഖുർആനൽ അദീം, അതോടൊപ്പം ഖുർആനുൽ അദീം നിനക്ക് നൽകിയിരിക്കുന്നു. ഇത് രണ്ടും, സബ്അൽ മസാനി അസ്സബ്അൽ മസാനി, അതുപോലെ തന്നെ അൽ ഖുർആനുൽ അദീം, ഇത് രണ്ടും സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളിൽപ്പെട്ടതാണ്. അസ്സബ്അൽ മസാനി എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേര് നൽകപ്പെടാനുള്ള കാരണം, എല്ലാ നമസ്കാരങ്ങളും, മസാനി എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് എന്നാണ്. എല്ലാ നമസ്കാരങ്ങളിലും വീണ്ടും വീണ്ടും പാരായണം ചെയ്തപ്പെട്ട് ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടാണ് അസ്സബ്അൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന ഏഴു വചനങ്ങൾ എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേര് ലഭിച്ചത്. വേറെ ചില ആളുകൾ പറഞ്ഞത്, വഖീല ലിഅന്നഹ യുസ്നി ബിഹ അലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സനാഉ പറയുന്ന ഏഴു വചനങ്ങളായതുകൊണ്ടാണ്. സനാ എന്ന് പറഞ്ഞാൽ പ്രശംസ, അള്ളാഹുവിനെ പ്രശംസിക്കുന്ന, അള്ളാഹുവിന് സനാഉ പറയുന്ന ഏഴു വചനങ്ങളായതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അസ്സബ്അൽ മസാനി എന്ന പേര് ലഭിച്ചത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതയ്ക്കുള്ള തെളിവുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുഗ്രഹമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി, നാം നിനക്ക് നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു അനുഗ്രഹമാണ്. അപ്പൊ അതിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ, അതിന് ശ്രേഷ്ഠതകളുണ്ട് എന്ന കാര്യം ഈ ആയത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സൂചിപ്പിച്ചത് സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യത്തെ ആയത്ത് ഓതിക്കൊണ്ടാണ്. ഉദാഹരണത്തിന്, ഖുർആനിലെ തന്നെ പല സൂറത്തുകളും എങ്ങനെയാണ്, ആദ്യത്തെ ആയത്ത് പറഞ്ഞിട്ടാണ് പറയാറുള്ളത്. യാസീൻ, ത്വാഹ, പല സൂറത്തുകൾക്കും അതിന്റെ ആദ്യത്തെ ആയത്താണ് അതിന്റെ പേരായി വരാറുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നെന്ത് മനസ്സിലായി, സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യത്തെ ആയത്തേതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ, ബിസ്മില്ലാഹി റഹ്മാനി റഹീം അല്ല, മറിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉമ്മുൽ ഖുർആൻ വ ഉമ്മുൽ കിതാബ് വസ്സബ്അുൽ മസാനി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹ, അത് ഉമ്മുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഉമ്മൻ, ഖുർആനിന്റെ മാതാവ് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഉമ്മുൽ ഖുർആൻ എന്ന് അതിന് പറയാനുള്ള കാരണം, അറബികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് പല കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു വസ്തുവിന് അവർ ഉമ്മ എന്ന് പറയും. അപ്പോ എല്ലാ രാജ്യങ്ങളുടെയും നടുവിലാണ് മക്കയുള്ളത്, അതിന്റെ സെന്ററാണ് മക്ക. അതുകൊണ്ട് ഉമ്മുൾ ഖുറ എന്നതിന് പേരുണ്ട്, നാടുകളുടെ ഉമ്മ, അതിനെ ഒരുമിച്ച് കൂട്ടുന്നത്. സൂറത്തുൽ ഫാത്തിഹ എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തൗറാത്തിലും ഇഞ്ചിയിലും സബൂറിലുമുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചുരുക്കി പറഞ്ഞു, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അത് വിശദീകരിച്ചു തന്നു. വിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളിലുമുള്ള ആശയം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ ചുരുക്കി പറഞ്ഞു. ഇൻഷാഅല്ലാഹ് നമ്മൾ ഈ ഫാത്തിഹയുടെ തഫ്സീർ പഠിക്കും, അതിനുശേഷം അതിന്റെ അവസാനത്തിൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഫവാഇദുകൾ, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള അടിസ്ഥാനങ്ങൾ, അവയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സൂറത്തുൽ ഫാത്തിഹയിൽ എന്തുമാത്രം ആശയ വൈപുല്യമുണ്ട്. നമ്മൾ കേൾക്കുന്ന ആയത്തുകളിൽ തന്നെ ഓരോ ആയത്തുകൾ കൂട്ടിവെച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വലിയ കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന്. പലപ്പോഴും മലയാളത്തിൽ ആ പദം അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉമർ മൗലവി റഹിമഹുള്ള അദ്ദേഹം ഫാത്തിഹയുടെ തീരത്ത് എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അദ്ദേഹം ഫാത്തിഹയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞില്ല, മറിച്ച് ഫാത്തിഹയുടെ തീരത്താണ്. കാരണം അതിന്റെ ആശയം മനസ്സിലാക്കിയെടുക്കുക എന്നത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നതല്ല, പരിപൂർണമായി മനസ്സിലാക്കുക എന്നത്. അത്രമാത്രം ആശയ വൈപുല്യമുണ്ട്. ഉമ്മുൾ ഖുർആൻ, ഖുർആനിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അതിന്റെ മാതാവാണ് സൂറത്തുൽ ഫാത്തിഹ. ഉമ്മുൽ കിതാബ്, കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ് ഉദ്ദേശം, കിതാബിന്റെ ഖുർആനിന്റെ ഉമ്മാണ്. വസ്സബ്ഉൽ മസാനി, സബ്ഉൽ മസാനി നമ്മളിപ്പോൾ വിശദീകരിച്ചു. ഇതൊക്കെ സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളാണ്. അപ്പോ ഒരാൾക്ക് അനേകം പേരുകൾ ഉണ്ടാവുക എന്നത്, അല്ലെങ്കിൽ അനേകം കുനിയത്തുകൾ ഉണ്ടാവുക എന്നത് അറബികളുടെ ഇടയിൽ അയാളുടെ ശ്രേഷ്ഠത, അയാളുടെ ബഹുമാനം വ്യക്തമാക്കുന്ന കാര്യമാണ്. അറബികൾക്കിടയിൽ ഒരു മനുഷ്യന് ഒന്നിലധികം കുനിയത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇടയിൽ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇമാം അദ്-ദഹബി റഹിമഹുള്ള അദ്ദേഹത്തിന് ഒരു പുസ്തകം തന്നെയുണ്ട്, ഒന്നിലധികം കുനിയത്തുകളുള്ള റാവിമാർ ആരൊക്കെയാണ്. കാരണം ഒന്നിലധികം കുനിയത്തുണ്ടാവുക എന്നത് എന്താണ്? മനുഷ്യന്മാർക്കിടയിൽ തന്നെ അത് ശ്രേഷ്ഠതയുടെ അടയാളമാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അനേകം പേരുകളുണ്ട്, അത് സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠത വ്യക്തമാക്കി തരുന്നുണ്ട്. ശരി, സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന ഹദീസുകളിൽ പെട്ടതാണ് അബൂ സഈദ് അൽ മുഅല്ല. ഈ സഹാബിയുടെ പേര് നിങ്ങൾ എഴുതി വെക്കണം, ഈ ഹദീസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. അബൂ സഈദ് അൽ മുഅല്ല എന്ന സഹാബി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, അൻസാരിയായ സഹാബിയാണ് ഇദ്ദേഹം, കുന്തു ഉസല്ലി ഫിൽ മസ്ജിദ്, അദ്ദേഹം പറയാണ് കുന്തു ഉസല്ലി ഫിൽ മസ്ജിദ്, ഞാൻ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫദഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ എന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ഫലം ഉജീബുഹു, എന്നാൽ അള്ളാഹുന്റെ റസൂൽ ഞാൻ ഉത്തരം നൽകി, നമസ്കരിക്കല്ലേ, നമസ്കാരത്തിലായതുകൊണ്ട് ഞാൻ റസൂലുള്ളാഹി ഉത്തരം നൽകിയില്ല. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് ഞാൻ പറഞ്ഞു, ഫഖുൽതു യാ റസൂലുള്ളാഹ് ഇന്നി കുന്തു ഉസല്ലി, അള്ളാഹുവിന്റെ റസൂലേ ഞാൻ നമസ്കരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം നൽകാതിരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലം യഖുലില്ലാഹ് ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅകും ലിമാ യുഹീകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കാൻ, അലം യഖുലില്ലാഹ്, അള്ളാഹു പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅകും ലിമാ യുഹീകും. ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅകും ലിമാ യുഹീകും. വിശ്വാസികളെ, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ, അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ ഉത്തരം നൽകണം. ഇദാ ദഅകും ലിമാ യുഹീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് അവർ നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം നൽകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നീ കേട്ടിട്ടില്ല. അപ്പൊ അള്ളാഹു റസൂലും വിളിച്ചാൽ നീ ഉത്തരം നൽകണം, നിസ്കരിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല, എനിക്ക് ഉത്തരം നൽകേണ്ടതില്ലേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ശേഷം അവിടുന്ന് പറഞ്ഞു, ലഉഅല്ലിമന്നക സൂറതൻ ഹിയ അഅ്ളമു സ്വരി ഫിൽ ഖുർആൻ. അബൂ സഈദ്, നിനക്ക് ഞാൻ ലഉഅല്ലിമന്നക, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, സൂറതൻ, ഒരു സൂറത്ത്, ഹിയ അഅ്ളമു സ്വരി ഫിൽ ഖുർആൻ, ഖുർആനിലുള്ള സൂറത്തുകളിൽ ഏറ്റവും മഹത്തരമായ, ഏറ്റവും അഅ്ളമത്തുള്ള, അഅ്ളമു സ്വർ, സൂറത്തുൽ ഫാത്തിഹയുടെ വിശേഷങ്ങൾ പെട്ടതാണ് അഅ്ളമു സ്വർ. ഖുർആനിലെ വളരെ മഹത്തരമായ സൂറത്തുകളിൽ, ഖുർആനുള്ള സൂറത്തുകളിൽ ഏറ്റവും മഹത്തരമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. എന്നെന്തു മനസ്സിലായി? അള്ളാഹുവിന്റെ കലാമിൽ ചില ആയത്തുകൾ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമായിരിക്കില്ല മറ്റ് ചില ആയത്തുകൾ ഓതിയാൽ കിട്ടുക. പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്ന് എന്ത് തെളിവ് പിടിച്ചിട്ടുണ്ട്? ചില സൂറത്തുകളെക്കാൾ ചില സൂറത്തുകൾക്ക് എന്തുണ്ട്? ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹുവിന്റെ കലാമിൽ ചില സൂറത്തുകൾക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യത്തിൽ ചില സൂറത്തുകൾക്ക് മറ്റു സൂറത്തുകളെക്കാൾ ശ്രദ്ധതയുണ്ട്, ചില ആയത്തുകൾക്ക് മറ്റു ആയത്തുകളെക്കാൾ ശ്രദ്ധതയുണ്ട്. ഖബ്ല അൻ തഖ്റുജ മിനൽ മസ്ജിദ്, നീ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ അള്ളാഹുവിന്റെ ഖുർആനിൽ ഉള്ള സൂറത്തുകളിൽ ഏറ്റവും മഹത്തരമായ സൂറത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ثم اخذ بيدي എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ പിടിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞു ഇതിൽ എന്ത് തെളിവുണ്ട്? ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, വയസ്സ് മുതിർന്ന ആൾക്കാർ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കൈ പിടിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ശരിയായ രീതി എന്ന് ഇതിൽ തെളിവുണ്ട്. ഇത് മറ്റു ചില ഹദീസുകളിലും കാണാൻ പറ്റും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹദീസിൽ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോളത്ത് കൈ വെച്ചിട്ടാണ് യാ ഗുലാം അല്ലിമുക കലിമാത്തി ഹഫദില്ലാഹി ഹഫദുക, പൊന്നുമോനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു പറയും. അപ്പൊ ചെറിയ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ പിടിക്കണം, അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ പെട്ടതാണ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ثم اخذ بيدي എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ പിടിച്ചു. فلما اراد ان يخرج قلت له, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങാനായപ്പോൾ, قلت له, ഞാൻ നബിയോട് പറഞ്ഞു, അലം തഖുൽ ലഉഅല്ലിമന്നക സൂറത്തൻ ഹിയ അഅദമു സൂറി ഫിൽ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലേ, പള്ളിയിൽ പുറത്തിറങ്ങുന്നതിന് മുന്നേ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് എനിക്ക് പറഞ്ഞു തരാമെന്ന് അങ്ങ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏതാണ് സൂറത്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ചിലപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത്. ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അദീം അല്ലദീ ഊതീതുഹു. അല്ലാഹു സുബ്ഹാന തആല എനിക്ക് നൽകിയിട്ടുള്ള സബ്ഉൽ മസാനി, അതുപോലെ തന്നെ ഖുർആനുൽ അദീം, അത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. നോക്കൂ, നിങ്ങൾ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്താണ്. ഒരു കാര്യത്തിന് എന്തുകൊണ്ടാണ് മഹത്വം കൂടുന്നത്? ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ കലാമിൽ ഒന്നിന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടാകണമെങ്കിൽ അതിലെന്തുണ്ടാകും? അതിന്റെ ആശയം അത് മറ്റ് ആയത്തുകളെക്കാൾ കൂടുതൽ ആശയ വൈപുല്യമുള്ളതായിരിക്കും. ആയത്തുൽ കുർസി മറ്റ് ആയത്തുകളെക്കാൾ അതിന് ആശയ വൈപുല്യമുണ്ട്. ആമനു റസൂലു, അതിലുള്ള പാഠങ്ങൾ അനേകമാണ്, അനേകം പറയാനുണ്ട്. അതിൽ ഓരോ പ്രാർത്ഥനയിലും നമുക്ക് പഠിക്കാൻ അനേകമുണ്ട്. അതിൽ ആമനു റസൂലു തുടക്കം മുതൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, നിങ്ങൾ സൂറത്തുൽ ഹശറിന്റെ അവസാനത്തിലെ ആയത്തുകൾ, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അതിന് പ്രത്യേകം ശ്രേഷ്ഠത പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ മുഅവ്വിദത്തൈൻ, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതിന് ശ്രേഷ്ഠത കൂടിയത്? അതിലുള്ള ആശയം മറ്റുള്ളവയേക്കാൾ അതിൽ വർദ്ധനവുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മറ്റെല്ലാ സൂറത്തുകളെക്കാളും ശ്രേഷ്ഠമാണ്. കാരണം മറ്റെല്ലാ സൂറത്തുകളും ഉള്ള ആശയം സൂറത്തുൽ ഫാത്തിഹയിൽ ചുരുക്കി പറയപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിനുള്ള കാരണം. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിച്ച വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തആല സുബ്ഹാനഹു വ തആല, എന്താണ് തആല എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു തആല ഉന്നതനായിരിക്കുന്നു. അല്ലാഹു എവിടെയാണ്? അല്ലാഹു എവിടെയാണ്? ഫിസ്സമ, ഉപരിയിലാണ്. അല്ലാഹു തആല, അല്ലാഹു ഉന്നതനായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഖസംതു الصلاه بيني وبين عبدي نصفين, قسمت الصلاه بيني وبين عبدي نصفين. അത് ആവർത്തിച്ച് പറഞ്ഞു ചില ആളുകൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഈ ഹദീസ് ഇനി കേട്ട് കഴിഞ്ഞാൽ അർത്ഥം കേവലം മലയാള പദങ്ങൾ മാത്രമല്ല നമ്മുടെ മനസ്സിൽ കയറണം, മറിച്ച് ഹദീസിന്റെ അറബിയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. قسمت الصلاه بيني وبين عبدي نصفين, قسمت الصلاه, ഞാൻ സലാത്തിനെ വീതിച്ചിരിക്കുന്നു. ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, എനിക്കും എന്റെ അടിമക്കുമിടയിൽ സലാത്തിനെ ഞാൻ രണ്ടായി വീതിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാന തആല പറയാം. ഇവിടെ സലാത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമസ്കാരത്തിലെ പാരായണമാണ്, ഖിറാഅത്താണ്. ഇവിടെ സലാത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമസ്കാരത്തിലെ ഖിറാഅത്താണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അർത്ഥത്തിൽ ചില ഇടങ്ങളിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. വലാ തജ്ഹർ ബി സലാത്തിക്, നീ നിന്റെ സ്വലാത്ത് ഉച്ചത്തിലാക്കരുത്. എന്റെ ഉദ്ദേശം എന്താ? നമസ്കാരം ഉച്ചത്തിലാക്കരുത് എന്നല്ല, മറിച്ച് ഖിറാഅത്ത് ഉച്ചത്തിലാക്കരുത്. വലാ തജ്ഹർ ബി സ്വലാത്തിക്. അതുപോലെ വേറെ ചില സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖിറാഅത്ത് എന്ന അർത്ഥത്തിൽ നമസ്കാരത്തിന് വിളിച്ചിട്ടുണ്ട്. ഖുർആൻ കാണാം, വഖുർആൻ അൽ ഫജ്ർ, ഖുർആൻ അൽ ഫജ്ർ സുബ്ഹി നമസ്കാരമാണ് അടുത്ത ഉദ്ദേശം. സുബ്ഹിലെ ഖുർആൻ അല്ല, മറിച്ച് സുബ്ഹിലെ നമസ്കാരമാണ്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഖസംതു സ്സലാത്ത്, ഞാൻ നമസ്കാരത്തിലെ പാരായണം എനിക്കും എന്റെ അടിമക്കും ഇടയിൽ രണ്ടായി വീതിച്ചിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശം സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ രണ്ടായി വീതിച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എന്താ അതിന്റെ ഉദ്ദേശം? സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിനും ആക്കിയിട്ടുണ്ട്, അതുപോലത്തെ അടിമക്കും ആക്കിയിട്ടുണ്ട്. എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എങ്ങനെയാണ് അത് അല്ലാഹുവിന് പകുതിയാകുന്നത്, അടിമക്ക് പകുതിയാകുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ മൂന്ന് ആയത്തുകൾ, അല്ലെങ്കിൽ ആദ്യത്തെ മൂന്നര ആയത്തുകൾ എന്ന് വേണമെങ്കിൽ പറയാം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അല്ലാഹുവിനെ പുകഴ്ത്തലാണ്. അർറഹ്മാനിർ റഹീം, അല്ലാഹുവിനെ പുകഴ്ത്തലാണ്. മാലികി യൗമിദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് പുകഴ്ത്തലാണ്. ഇയ്യാക നഅബ്ദു, അത് റബ്ബിനെ പുകഴ്ത്തലാണ്. ഇയ്യാക നഅബ്ദു, റബ്ബെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിനക്കാണ് ആരാധന അവകാശപ്പെട്ടത്. പിന്നെ അതിനുശേഷമുള്ളത് എന്താണ്? നമുക്കുള്ള പ്രാർത്ഥനയാണ്, ഒയ്യാക്ക നസ്തഈൻ, അല്ലാഹു നിന്നോട് സഹായം തേടുന്നത്, അത് നീ ഞങ്ങൾക്ക് തരേണ്ട കാര്യമാണ്. അഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. നോക്കൂ നിങ്ങൾ, ആദ്യത്തെ ഭാഗം അല്ലാഹുവിനാണ്, അല്ലാഹു സുബ്ഹാനഹു തആല പുകഴ്ത്തലാണ്. അതിന്റെ അവസാനത്തെ ഭാഗം അവന്റെ അടിമക്കുള്ളതാണ്, നമുക്കുള്ളതാണ്, നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. ശരി, അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ, ഖസംതു സ്സലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, അർത്ഥം മനസ്സിലായല്ലോ. നാം വലി അബ്ദി മാ സഅൽ, എന്റെ അടിമക്ക് അവൻ എന്താണോ ചോദിക്കുന്നത്, ആ നമസ്കാരത്തിൽ അവൻ ചോദിക്കുന്നത് എന്താണോ അത് ഞാൻ നൽകും. ഫഇദാ ഖാല അൽ അബ്ദു, എന്റെ അടിമ അവൻ നമസ്കാരത്തിൽ പറഞ്ഞാൽ, എന്തു പറഞ്ഞാൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഹമിദനി അബ്ദി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ റബ്ബ് എന്താ പറയാ, അത് എഴുതി വെക്കാൻ സാധിക്കുമെങ്കിൽ എഴുതി വെച്ചോളൂ, ഹമിദനി അബ്ദി, എന്റെ റബ്ബ് എന്റെ അടിമ എനിക്ക് ഹംദു പറഞ്ഞിരിക്കുന്നു, എനിക്ക് സ്തുതി പറഞ്ഞിരിക്കുന്നു. ഹംദ് എന്താണെന്ന് ഇൻഷാല്ലാ നമ്മൾ വിശദീകരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എടുക്കുമ്പോൾ നമ്മൾ ഹംദ് എന്താണെന്ന് വിശദീകരിക്കും. ഹമിദനി അബ്ദി, എന്റെ അടിമ എനിക്ക് ഹംദ് പറഞ്ഞിരിക്കുന്നു. വഇദാ ഖാൽ അർറഹ്മാൻ അർറഹീം, അർറഹ്മാനിർ റഹീം എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു, എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. നോക്കൂ നിങ്ങൾ, നമ്മൾ ഹംദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ബോധത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ റബ്ബ് നമുക്ക് മറുപടി പറയുന്നുണ്ട്. നമ്മൾ അർറഹ്മാൻ അർറഹീം എന്ന് പറഞ്ഞാൽ ഓരോ ആയത്തുകൾക്കും റബ്ബ് നമ്മളോട് മറുപടി പറയുന്നുണ്ട്, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എനിക്ക് എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മറുപടി പറയും. وَإِذَا قَالَ مَالِكِ يَوْمِ الدِّينِ, مَالِكِ يَوْمِ الدِّينِ എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, മജ്ജദനി അബ്ദി, മജ്ജദനി അബ്ദി, അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, എന്റെ അടിമ ഞാൻ മഹത്വമുള്ളവനാണ് എന്ന് അവൻ പറഞ്ഞിരിക്കുന്നു, എന്നെ അവൻ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു, എനിക്ക് മജ്ദുണ്ട്, എനിക്ക് മഹത്വമുണ്ട് എന്ന് അവൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറഞ്ഞവനെ പറ്റി പറയും, അവന് മറുപടിയായി പറയും. മറ്റു ചില റിവായത്തുകളിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഫവ്വദ ഇലയ്യ അബ്ദി, ഈ രണ്ടു മറുപടിയും പറയും. ഈ രണ്ടു മറുപടിയും പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നല്ലെങ്കിൽ അല്ലാഹു പറയും, മജ്ജദനി അബ്ദി, അതല്ലെങ്കിൽ പറയും, ഫവ്വദ ഇലയ്യ അബ്ദി, എന്റെ അടിമ അവന്റെ കാര്യങ്ങൾ എന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ഫവ്വദ ഇലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. അപ്പൊ പണ്ട് നമ്മൾ ഇതിന് വിശദീകരണം പറയാം, രണ്ട് റിവായത്തിൽ ഇതല്ലെങ്കിൽ ഇത് എന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ പണ്ട് നമ്മൾ വിശദീകരണം പറഞ്ഞു, ഓരോരുത്തരും പറയുന്നതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിന്റെ മറുപടി. ചിലപ്പോൾ ഒരു മനുഷ്യൻ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിൽ ഉണ്ടാകുന്നത് അങ്ങേയറ്റത്തെ പേടിയായിരിക്കും. അങ്ങേയറ്റത്തെ അള്ളാഹുവെ പരലോകത്ത് റബ്ബെ നീയാണ് മാലിക്, റബ്ബെ നീ എന്നെ സഹായിക്കില്ലേ, എന്റെ കാര്യങ്ങൾ നീ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പരാജയത്തിലാണ്, എന്നെ ഒരാളും ഏറ്റെടുക്കാനില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ അദ്റാക മാ യൗമുദ്ദീൻ ഫമ്മാ മാ അദ്റാക മാ യൗമുദ്ദീൻ യൗമ ലാ തംലികു നഫ്സു ലിനഫ്സി ഷൈആ, ഒരു നഫ്സും മറ്റൊരു നഫ്സിന്, ഒരാളും മറ്റൊരാൾക്ക് ഒന്നും അവിടെ നിന്ന് ഉടമപ്പെടുത്തുന്നില്ല. ഒരാൾക്കും ഒരാളുടെ കാര്യം നോക്കാൻ പറ്റില്ല, അവിടെ റബ്ബ് മാത്രമാണ് അധികാരി. അവന്റെ മനസ്സിൽ പേടിയാണോ, അല്ലാത്ത പേടിയാണോ, റബ്ബെ പരലോകത്ത് എന്താണ് സംഭവിക്കുക എന്ന പേടിയാണ് അവന്റെ മനസ്സിലുള്ളതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്തു പറയും, ഫവ്വദ ഇലയ്യ അബ്ദി, അവൻ അവന്റെ കാര്യങ്ങൾ എന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കും, ഞാനത് നോക്കും. ഞാൻ അവനെ പരിഗണിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയും. അതല്ലെങ്കിൽ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ നാളെ പരലോകത്തിന്റെ ഉടമസ്ഥനായ റബ്ബ് എന്ന ബഹുമാനം എന്ന ആദരവാണ് ചിലപ്പോൾ അവന്റെ മനസ്സിലുണ്ടാവുക. എല്ലാത്തിന്റെയും അധികാരി എന്ന ചിന്തയാണ് അവന്റെ മനസ്സിലുണ്ടാകുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് മറുപടി പറയുന്നത് മജ്ജദനി അബ്ദി എന്നായിരിക്കും, എന്റെ അടിമ എനിക്ക് എന്നെ ബഹുമാനിച്ചിരിക്കുന്നു എന്നായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഫഇദാ ഖാൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് എന്റെ അടിമ നമസ്കാരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മസഅൽ. ഹാദാ ബൈനി, ഇത് നിങ്ങൾ പറ്റുമെങ്കിൽ പഠിക്കേണ്ടതാണ്, കാരണം റബ്ബ് നമ്മളോട് പറയുന്ന മറുപടിയാണ്. ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മസഅൽ, ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. വലി അബ്ദി മസഅൽ, എന്റെ അടിമക്ക് എന്ത് ചോദിക്കുന്നു അതവനും. فإذا قال اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. سورة الفاتحة പ്രാർത്ഥനയുടെ മര്യാദകൾ പരിപൂർണമായി അടങ്ങിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ ഇതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് ഉടനെ ഉത്തരം കിട്ടും, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പല പണ്ഡിതന്മാരും, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാൻ, ഞാൻ മക്കയിലായിരുന്ന സന്ദർഭത്തിൽ 1.5 വർഷം ഞാൻ മക്കയിൽ താമസിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ എന്റെ കയ്യിൽ ഒരു മരുന്നുമില്ല, സൂറത്തുൽ ഫാത്തിഹ മാത്രം പാരായണം ചെയ്തുകൊണ്ട് എനിക്ക് രോഗമുള്ള സന്ദർഭത്തിൽ ഞാൻ മന്ത്രിക്കുമായിരുന്നു. എന്നിട്ട് എന്റെ രോഗം അനേകം തവണ ഭേദമായിട്ടുണ്ട്, വേറൊരു മരുന്നും കഴിക്കാൻ അത്രമാത്രം. അതുകൊണ്ടാണ് ചില മുർസലായ ഹദീസുകളിൽ കാണാം, ഹദീസ് ചെറിയ ദുർബലതകൾ ഉണ്ടെങ്കിൽ കൂടി ഫാത്തിഹത്തുൽ കിതാബ് ഷിഫാഉൻ മിൻ കുല്ലിദ, ഫാത്തിഹത്തുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള ചികിത്സയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് എന്താവശ്യമുണ്ടോ അത് അവന് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടാണ് അവൻ പാരായണം ചെയ്യുന്നതെങ്കിൽ അവനത് മതിയായതാണ്, വേറൊന്നും വേണ്ട. അവൻ അവസാനത്തിലുള്ള ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് പറയും ഹാദാലി അബ്ദി വലി അബ്ദി മസഅൽ, ഇത് എന്റെ അടിമക്കുള്ളതാണ്, കാരണം അവന് ചോദിച്ചതാണ്. ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം, സ്വറാത്തുൽ മുസ്തഖീമിലൂടെ എന്നെ നീ നയിക്കണമേ. അത് അവൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹാദാലി അബ്ദി വലി അബ്ദി മസഅൽ, ഇത് എന്റെ അടിമക്കുള്ളതാണ്, അത് ഞാൻ അവന് കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി പറയുന്നതാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു സയാലദ്ദത ഖൽബി, ഹൃദയത്തിന്റെ മാധുര്യമേ, വഖുറത ഐനിഹി കണ്ണിന്റെ കൺകുളിർമേ എന്നൊക്കെ വിളിക്കൂല നമ്മൾ, അങ്ങനെ ഒരു സാഹിത്യ ഭാഷ, അറബിയുള്ള ഭാഷയാണ്. അദ്ദേഹം പറയാണ് ബിഖൗലി റബ്ബിഹി, അവന്റെ റബ്ബ് അവനോട് പറയുകയാണ് അബ്ദി എന്റെ അടിമേ എന്ന് അവനെ അവന്റെ റബ്ബ് വിളിക്കുകയാണ്. ഓരോ തവണ 3 തവണയാണ് അവൻ വിളിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അബ്ദ് എന്ന് വിളിക്കുന്നത് 3 തവണ. ഫവല്ലാഹി ലൗലാ മാ അലൽ ഖുലൂബി മിൻ ദുഖാനി ശഹവാത് അലൈഹി സലാം, ലൗലാ മാ അലൽ ഖുലൂബ് മിൻ ദുഖാനി ശഹവാത്, അല്ലാഹു ആണ് സത്യം, ഹൃദയത്തിൽ ദേഹേച്ഛകളുടെ പുക വന്ന് മൂടിയിട്ടില്ലെങ്കിൽ ലസ്തുതീറത് ഫർഹൻ വസുറൂറൻ ബിഖൗലി റബ്ബിഹ വഫാതിരിഹ, ആ ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രം അവന്റെ ഹൃദയം പിടുത്തം കിട്ടാതെ പറന്നുപോകുമായിരുന്നു സന്തോഷം കൊണ്ട്. കാരണം റബ്ബ് അവനോട് മറുപടി പറയാൻ വലിയ അബ്ദി മാശാ, അതുകൊണ്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദുഅലത്തി സ്വലാ ഖുറത ഐനി, നമസ്കാരം എന്റെ കണ്ണിന് കൺകുളിർമയാക്കിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണും. നമുക്ക് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അയാൾ നമസ്കാരം തീർച്ചയായും അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാ അദ്ദേഹം തന്നെ പറഞ്ഞത് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു വലിയഖിഫ് അൽ മുസല്ലി, നമസ്കരിക്കുന്ന വ്യക്തി അയാൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോ ആയത്തുകളും നിർത്തി നിർത്തി പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പാരായണം ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുമ്പോൾ അവിടെ നിർത്തും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, അങ്ങനെ നിർത്തി നിർത്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നത്. അങ്ങനെ നിർത്തി നിർത്തി പാരായണം ചെയ്യണം. യന്തദിർ ജവാബ റബ്ബി, അവന്റെ റബ്ബിന്റെ മറുപടി അവൻ കേട്ട് കാത്തു നിൽക്കണം. കഅന്നഹു യസ്മഅ, അവൻ കേൾക്കുന്നത് പോലെ, കേൾക്കുന്നില്ല പക്ഷെ അവൻ കേൾക്കുന്നത് പോലെ അവൻ നമസ്കാരത്തിൽ നിൽക്കണം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യലാണോ അതല്ല സുജൂദിന്റെ അവസ്ഥയാണ്? സുജൂദാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമസ്കാരത്തിലെ ദിക്റുകൾ ചൊല്ലുന്ന സന്ദർഭത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ ഫാത്തിഹ ചൊല്ലുന്ന സമയമാണ്. നമസ്കാരത്തിലെ രൂപങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ സുജൂദിന്റെ സമയമാണ്. അപ്പൊ രണ്ടും ഒരുമിപ്പിക്കാൻ പറ്റും. ദിക്ർ ചൊല്ലുന്ന നമസ്കാരത്തിലുള്ള ദിക്റുകൾ ഉണ്ടല്ലോ, പല സമയത്തുള്ള ദിക്റ് റുക്കുഇലും സുജൂദിലും ഒക്കെ ദിക്റുണ്ട്. അങ്ങനെ ദിക്ർ ചൊല്ലുന്ന അവസ്ഥയാണെങ്കിൽ അവന്റെ നാവ് കൊണ്ടുള്ള അവസ്ഥയാണ് ഉദ്ദേശിക്കപ്പെടുന്നതെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സമയമാണ്. എന്നാൽ നമസ്കാരത്തിലെ രൂപങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ അവിടെ ഉദ്ദേശം സുജൂദാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി ചില ദർസുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണ്. കാരണം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും, ഫദ്ലു കലാമില്ലാ അലാ കലാമിൽ ഫദ്ലു കലാമില്ലാ അലാ കലാമി ഗൈരിഹി കഫദ്ലില്ലാഹ് അലാ ഖൽഖിഹി. അള്ളാഹുവിന്റെ കലാമിന് മറ്റുള്ളവരുടെ സംസാരത്തെക്കാൾ മറ്റ് ദിക്റുകളെക്കാൾ ഉള്ള ശ്രേഷ്ഠത, അതിനെ മേലുള്ള ശ്രേഷ്ഠത ഏതുപോലെയാണ്? റബ്ബിന് അവന്റെ സൃഷ്ടികളെ മേലുള്ള ശ്രേഷ്ഠത പോലെയാണ്. അപ്പൊ ദിക്റുകൾ എന്താണ്? ഒരിക്കലും അള്ളാഹുവിന്റെ കലാമല്ല. റുക്കുഇലും സുജൂദിലും ഖുർആൻ പാരായണം ചെയ്യാൻ തന്നെ പാടില്ല, അവിടെ ദിക്റാണ്. ഖുർആൻ അല്ലാത്ത ദിക്റാണ് അവിടെ ഉദ്ദേശിച്ചത്. ഖുർആനിനുള്ള ശ്രേഷ്ഠത ഒരിക്കലും എന്തില്ല, മറ്റ് ദിക്റുകൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. അതുകൊണ്ട് ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സമയമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ശരി, ഇനി ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു അസ്സ വജല്ല ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീൽ, മറ്റു ചില റിവായത്തുകളിൽ വലാ ഫി സബൂർ, അല്ലാഹു സുബ്ഹാനഹു വതആല തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ മിസ്ല ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ ഖുർആനിനെ പോലെ ഒരു സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരു ഗ്രന്ഥത്തിലും അവതരിപ്പിച്ചിട്ടില്ല. വളരെ സൂറത്തുൽ ഫാത്തിഹയെ പോലെ ഒരു സൂറത്ത് മറ്റൊരു ഗ്രന്ഥത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടില്ല. അത് അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട്, അത്രമാത്രം ഫവാഇദുകൾ, അത്രമാത്രം പാഠങ്ങളുണ്ട്. തൗഹീദ് അതിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്, റിസാലത്തുണ്ട്, ആഖിറത്തുണ്ട്, ഇബാദത്ത് എങ്ങനെ ചെയ്യണമെന്ന പാഠം അതിലുണ്ട്, ദുആ എങ്ങനെ നടത്തണമെന്ന പാഠം അതിലുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കേണ്ടത് എങ്ങനെയാണ് ഒക്കെ അതിലുണ്ട്, സിറാത്തുൽ മുസ്തഖീം അതിൽ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് അതതിലുണ്ട്. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ എന്തൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സൂറത്തുൽ ഫാത്തിഹയിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അതൊക്കെ സൂറത്തുൽ ഫാത്തിഹയിൽ അവന് കണ്ടെത്താൻ സാധിക്കും. ശരി, അപ്പോൾ ഇതെന്താണ് ഫാത്തിഹയുടെ മറ്റൊരു ശ്രേഷ്ഠതയാണ്? മറ്റൊരു വേദഗ്രന്ഥത്തിലും അവതരിപ്പിക്കപ്പെടാത്ത രൂപത്തിലുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ബൈനമാ ജിബ്രീലു ഖാഇദുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് സമിഅ നഖീദൻ മിന അസ്സമാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിൽക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ജിബ്രീൽ ആകാശത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു, സറഫഅ റഅസഹു. അപ്പൊ ജിബ്രീൽ അദ്ദേഹത്തിന്റെ തലയുയർത്തി മേലോട്ട് നോക്കി, ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹാദാ ബാബുൻ മിനസ് സമാ ഫുതിഹ അൽയൗം ലം യഫ്തഹ് ഖത്ത് ഇല്ലൽ യൗം. ഹാദാ ബാബുൻ മിനസ് സമാ, ഇത് ആകാശത്തുള്ള ഒരു വാതിലാണ്. ഫുതിഹ അൽയൗം എന്നതിനർത്ഥം ഇന്ന് ഈ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ലം യഫ്തഹ് ഖത്ത് ഇല്ലൽ യൗം, ഈ ദിവസത്തിന് മുന്നേ ഒരിക്കൽ പോലും ഈ വാതിൽ തുറന്നിട്ടില്ല. ഇതിനിടയിൽ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, എങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു കൊടുത്തു. ഇത്തരം ഹദീസുകളിൽ ഗൈബിയായ വിഷയങ്ങൾ അവരെന്തെയ്യ റസൂല പറഞ്ഞു എന്നൊന്നും പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇങ്ങനെ പറഞ്ഞു എന്നിപ്രകാരം പറയുകയാണ് ചെയ്യുക. ഫനസല മിൻഹു മലക്കുൻ, അങ്ങനെ ആ വാതിൽ നിന്ന് ഒരു മലക്ക് താഴോട്ടിറങ്ങി വന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, ഹാദാ മലക്കുൻ നസല അൽയൗം, ഈ മലക്ക് നസല അൽയൗം, ഇതർത്ഥം ഇന്ന് താഴോട്ടിറങ്ങി വന്ന മലക്കാണ്. ലം യൻസിൽ ഖത്തു ഇല്ലൽ യൗം, ഇതുവരെ അദ്ദേഹം ആകാശത്ത് നിന്ന് താഴോട്ടിറങ്ങി വന്നിട്ടില്ല. മലക്കുകൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്? ഭൂമിയിലേക്ക് ഇറങ്ങാറും മേലോട്ട് പോകാറുമുണ്ട്. പക്ഷെ ഈ മലക്ക് ഇതുവരെ ഭൂമിയിലേക്ക് വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിവരമറിയിക്കുന്നതിന്, ഒരു കാര്യം പറയുന്നതിന് കൊടുക്കുന്ന പ്രാധാന്യമാണിത്. ആദ്യമായി ഒരു വാതിൽ തുറക്കണം ആകാശത്തു, ആദ്യമായി ഒരു മലക്കിനെ പറഞ്ഞേക്കാണ് ഭൂമിയിലേക്ക്. അപ്പൊ ആ വിഷയത്തിന്റെ, പറയാനിരിക്കുന്ന വിഷയത്തിന്റെ പ്രാധാന്യമാണ് ഈ കാര്യത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഫസല്ലം, അദ്ദേഹം വന്നിട്ട് സലാം പറഞ്ഞു. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു. അബ്ഷിർ, എന്താ അബ്ഷിർ എന്ന് പറഞ്ഞാൽ നീ സന്തോഷിക്കുക. അബ്ഷിർ ബിനൂറൈനി, രണ്ടു പ്രകാശങ്ങൾ കൊണ്ട് നീ സന്തോഷിക്കുക. അബ്ഷിർ ബിനൂറൈനി ഊതീതഹുമ, എന്നതിനർത്ഥം ഊതീതഹുമ എന്ന് പറഞ്ഞാൽ എന്താ, നിനക്ക് നൽകപ്പെട്ടത്, നിനക്ക് നൽകപ്പെട്ട രണ്ടു പ്രകാശങ്ങൾ കൊണ്ട് നീ സന്തോഷിക്കുക. ലം യുഅതഹുമ നബിയുൻ ഖബ്ലക, നിനക്ക് മുന്നേ ഒരു പ്രവാചകനും അത് നൽകപ്പെട്ടിട്ടില്ല. നിനക്ക് മുന്നേ ഒരു നബിക്കും നൽകപ്പെടാത്ത രണ്ടു പ്രകാശങ്ങൾ, അതിലൊന്ന് ഏതാണ്? ഫാത്തിഹത്തുൽ കിതാബ്, ഒന്നാമത്തെ പ്രകാശം സൂറത്തുൽ ഫാത്തിഹയാണ്. രണ്ടാമത്തേത് വഖവാതീ മുസൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള രണ്ട് ആയത്തുകൾ ഏതൊക്കെയാണത്? അമിന റസൂൽ ബിമൗസിലയിൽ ആ ആയത്തുകളാണ്. രണ്ട് പ്രകാശങ്ങൾ നിനക്ക് നൽകപ്പെട്ടിരുന്നു, മുന്നൊരു പ്രവാചകനും നൽകപ്പെട്ടിട്ടില്ല. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തേത് ഖവാതീം സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തുള്ള രണ്ട് ആയത്തുകൾ. ലൻ തഖറഅ ബിഹർഫി മിൻഹുമാ ഇല്ലാ ഉഅതീതഹു, അതിലെ ഓരോ ഹർഫും നീ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ നീ ചോദിക്കുന്ന കാര്യം നിനക്ക് ലഭിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രതിഫലം, മഹത്തായ പ്രതിഫലം ഓരോ ഹറഫിനും നിനക്ക് ലഭിക്കാതിരിക്കുകയില്ല, ആ പ്രകാശം നിനക്ക് നേടാൻ നീ നേടാതിരിക്കുകയില്ല എന്ന് ആ മലക്ക് പറയുന്നു. ഓരോ ഹറഫ് പാരായണം ചെയ്യുമ്പോഴും ആ പ്രകാശം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ ഇതിന്റെ ഓരോ ലഫ്ദിനും ഓരോ ഹറഫിനും ആ പ്രകാശം, മുൻകഴിഞ്ഞ ഒരു സമുദായത്തിനും ലഭിക്കാത്ത ആ പ്രകാശം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര തവണയാണ് ഒരു മുസ്ലിമിനെ കൊണ്ട് ഒരു ദിവസം അത് പാരായണം ചെയ്യിപ്പിക്കുന്നത്? ഏറ്റവും കുറഞ്ഞ 17 തവണ. അവൻ സുന്നത്തുകൾ എടുക്കുന്ന മനുഷ്യനാണെങ്കിലും എത്ര തവണയാണ് സൂറത്തുൽ ഫാത്തിഹ അവനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പാരായണം ചെയ്യിപ്പിക്കുന്നത്? അപ്പൊ അതിൽ നിന്ന് ഈ സൂറത്തിന്റെ ശ്രേഷ്ഠ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ നൂർ എന്നാണ് പ്രകാശം. ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ നോക്കൂ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പലരുടെയും അവസ്ഥ, സൂറത്തുൽ ഫാത്തിഹ നൂറാണ്, പ്രകാശമാണ്. പക്ഷെ നമുക്കതിൽ നിന്ന് എന്ത് കിട്ടി? പ്രകാരം ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു, അവന്റെ കയ്യിലൊരു റാന്തരമുണ്ട്, എങ്ങനെയാണത് കത്തിക്കേണ്ടത് എന്ന് അവൻ അറിയില്ല, നല്ല ഉപകാരമുണ്ട്, അതുകൊണ്ട് ഒരു ഉപകാരമാണ് നേടാൻ സാധിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹ. അതിന്റെ ആശയം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, അതിന്റെ അർത്ഥം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അവന് പ്രകാശമല്ല. അതുകൊണ്ട് സഹോദരങ്ങൾ ഇത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ ആയത്തുകളിൽ നിന്ന്, ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഒരു സംഭവം, സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവമാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അന്ന നാസൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാനൂ ഫീ സഫർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പെട്ട ചില ആളുകൾ അവരൊരിക്കൽ ഒരു യാത്രയിലായിരുന്നു. ഫമറു ബിഹയ്യി മിൻ അഹ്യായിൽ അറബ്, അങ്ങനെ അവരുടെ യാത്രക്കിടയിൽ അറബികൾക്കിടയിൽപ്പെട്ട ഒരു ഗോത്രത്തിലൂടെ അവർ സഞ്ചരിച്ചു. ദൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈഫ്? ദൈഫ് ദൈഫ് അതിഥി അതിഥി. ഫസ്തവാഫൂഹും, അവരോട് ആതിഥ്യം ചോദിച്ചു. മാത്രമല്ല ചില രൂപത്തുകൾ കാണാം അത് രാത്രിയായിരുന്നു എന്ന് കാണാം. രാത്രി എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമുള്ള സമയം, രാത്രിയാണ് അവരോട് ആതിഥ്യം ചോദിക്കുന്നത്. ഫലം യുദീഫൂഹും, എന്നാൽ അവരെന്ത് ചെയ്തില്ല, ആതിഥ്യം കൊടുക്കാൻ തയ്യാറായി. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മറ്റു ചില റിവായത്തുകളിൽ കാണാം, ഞാൻ ഈ പറയുന്ന ഹദീസ് അല്ലാതെ മറ്റു ചില റിവായത്തുകൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച ആ ഹദീസിൽ കാണാം, ഇവരുടെ അന്നേ രാത്രി ആ നാട്ടിലുള്ള ഗോത്രത്തിന്റെ നേതാവിന് അയാൾക്ക് വിഷമേറ്റു, തേളിന്റെ വിഷമേറ്റു. അങ്ങനെ തേളിന്റെ വിഷമേറ്റപ്പോൾ അവർ കുറെ പണിയെടുത്തു നോക്കി, കുറെ ചികിത്സിച്ചു നോക്കി, അവരുടെ അടുക്കലുള്ള എല്ലാ ചികിത്സാ രീതികളും അവർ ചെയ്തു നോക്കി. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഉപകാരവും ഉണ്ടായില്ല. അപ്പോൾ അവരിൽ ചില ആളുകൾ പറഞ്ഞു, നമുക്ക് ഇന്ന് നമ്മുടെ ഗോത്രത്തിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ അടുക്കൽ വന്ന ആളുകൾ, അവരോട് നമുക്ക് വല്ല സഹായവും ചോദിച്ചാലോ എന്ന് ചില ആളുകൾ പറയുകയും അങ്ങനെ അവർ സഹാബികളുടെ അടുക്കലേക്ക് വരികയുമാണ് ചെയ്തത്. സഹാബികളുടെ അടുക്കലേക്ക് വന്നിട്ട് അവർ പറഞ്ഞു, യാ അയ്യുഹർ റഹ്ത് ഇന്ന സയ്യിദൻ അലുദ്ദീഖ്, ഞങ്ങളുടെ നേതാവിന്, ഞങ്ങളുടെ ഗോത്ര നേതാവിന് വിഷമേറ്റിട്ടുണ്ട്. വസഅയ്നാ ലഹു ബികുല്ലി ഷൈഇൻ ലാ യൻഫഉഹു, ഞങ്ങൾ എല്ലാ പണിയും എടുത്തു നോക്കി, പഠിച്ച പണി 18 നോക്കി എന്നൊക്കെ പറയും. അതേപോലെ പല യംഫഅഹു, എന്നാൽ ഒന്നും അദ്ദേഹത്തിന് ഉപകാരം ചെയ്യുന്നില്ല. ഫഹൽ ഇൻദ അഹദി മിൻകും ഷൈ, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചികിത്സാവിധിയോ എന്തെങ്കിലും മന്ത്രമോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ ചിലർ പറഞ്ഞു, നഅം വല്ലാഹി ഇന്നി ലറാഖ്, നഅം അതെ ഉണ്ട്, അല്ലാഹ് സത്യം ഞാൻ റുഖ്യ ചെയ്യുന്നയാളാണ്. പക്ഷേ വലാക്കിൻ വല്ലാഹി ലഖദ് ഇസ്തലഫ്നാകും ഫലം തുദയ്യിഫൂന, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ആദിത്യം ചോദിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ആദിത്യം തന്നിട്ടില്ല, ഞങ്ങളെ സ്വീകരിച്ചിട്ടില്ല. ഫമാ അന ബിറാഖിൻ ലക്കും, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും റുഖ്യ ചെയ്തു തരികയില്ല. ഹത്താ തജഅലു ലനാ ജുഅലാ, നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം നിശ്ചയിക്കണം, വെറുതെ ഞങ്ങൾ ചെയ്തിരുന്നു. ഞങ്ങളുടെ ആദിത്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ തന്നിട്ടില്ല, അതിനൊരു ശിക്ഷയായിട്ട് ഞങ്ങൾ പ്രതിഫലം ചോദിക്കുകയാണ്. അങ്ങനെ ഫസാലഹുഹും അലാ ഖതീഇ മിനൽ ഗനം, കുറച്ച് ആടുകളെ നൽകാമെന്ന കരാറിൽ അവരെന്ത് ചെയ്തു, യോജിച്ചു. ചില ഹദീസിൽ കാണാം 30 ആടുകളെയാണ് അവർ കൊടുത്തത്. 30 ആടുകൾ, ഒരു വലിയ ഗോത്രത്തിന്റെ നേതാവിന് അസുഖമായിട്ട് അന്ന് കൊടുത്തത് എത്രയാണ്? 30 ആടുകളെ മാത്രമാണ്. ഷർഹ് ചെയ്ത് ചില ആളുകൾ പറയുന്നത് കാണാം, അബൂ സഈദ് അൽ ഖുദരി തന്നെയാണ് ഈ റുഖ്യ ചെയ്തയാൾ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല, സ്വന്തം പേര് പറയാതിരിക്കാൻ ശ്രമിച്ചതാണ്, യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെയാണ് ചെയ്തത് എന്ന് ചില സഹാബികൾ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഫഅതാഹു ഫറഖാഹു ബിഫാതിഹത്തിൽ കിതാബ്, അങ്ങനെ ഈ സഹാബി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുത്തു. സബറ അർറജുൽ, അങ്ങനെ മനുഷ്യന് രോഗം സ്തുകമായി, രോഗം ഭേദമായി. ഫഉഅതിയ ഖതീഅ മിൻ ഗനം, അങ്ങനെ അവർക്ക് കുറച്ച് ആടുകളെ, നേരത്തെ പറഞ്ഞതുപോലെ 30 ആടുകളെ കിട്ടി. ഫഅബ അൻ യഖ്ബലഹ, എന്നാൽ അവരെന്ത് ചെയ്തു, അത് ഭക്ഷിക്കാൻ തയ്യാറായില്ല. അവർക്ക് ഭക്ഷിക്കുന്നതിന് അവരെന്ത് ചെയ്തു, കുറച്ചു നേരം വിട്ടുനിന്നു. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് വരെ നമുക്കിന്ന് ഭക്ഷിക്കേണ്ടതില്ല, അത് ഹലാലാണോ ഹറാമാണോ ഉറപ്പ് വരുത്തണം. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു, എന്നിട്ട് അവർ പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ അദറാക അന്നഹ റുഖ്യ, സഹാബിയോട് നബി ചോദിച്ചു, വമാ അദറാക അന്നഹ റുഖ്യ, സൂറത്തുൽ ഫാത്തിഹയിൽ റുഖ്യയുണ്ട് എന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? ചില ഹദീസുകൾ ചില റിവായത്തുകളിൽ കാണാം ആ സഹാബി പറഞ്ഞതായി കാണാം, ഇമാം ദാറുഖുത്തിനെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, യാ റസൂലല്ലാഹ് ഷൈഉൻ ഉൽഖിയ ഫീ റൗഇ, സൂറത്തുൽ ഫാത്തിഹയിലുള്ള ആശയ വൈപുല്യം കണ്ടപ്പോൾ അതിലുള്ള അർത്ഥത്തിന്റെ വൈപുല്യം മനസ്സിലാക്കി, എനിക്ക് തോന്നി അത് അതുകൊണ്ട് റുഖ്യ ചെയ്തു കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഖുർആനിലെ ആയത്തുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തികൾക്ക് എന്തായിരിക്കും, ചില ആയത്തുകൾ കൂടുതൽ ഫലപ്രദമായി തോന്നും റുഖ്യ ചെയ്തു കഴിഞ്ഞാൽ. അത്തരം ആയത്തുകൾ അവന് റുഖ്യയായിട്ട് സ്വീകരിക്കാം, അവനും സ്വയം മന്ത്രിക്കാൻ തെരഞ്ഞെടുക്കാം. പക്ഷെ വേറെ ലോണോട് എന്ത് ചെയ്യാൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല. അല്ലെങ്കിൽ വേറെ ലോണോട് ഇത്ര ആയത്ത് ഇന്ന ആയത്ത് നീ ഇന്ന രൂപത്തിൽ ചൊല്ലിക്കഴിഞ്ഞ, ചിലപ്പോൾ അവന് ചിലപ്പോൾ എന്തായിരിക്കും, ചില ആയത്തുകൾ പ്രത്യേകമായി കൂടുതൽ ഫലം ചെയ്യും, ചില രോഗങ്ങൾക്ക് കൂടുതൽ ഫലം ചെയ്യുന്നത് കാണാൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ തന്നെ ശരിക്കും പഠിച്ചാൽ അവന് മതിയായതാണ്. പക്ഷെ അതല്ലാത്ത വേറെ ആയത്തുകളും ചില സന്ദർഭങ്ങൾ അവന് ഉപയോഗിക്കാവുന്നതാണ് റുഖ്യയ്ക്ക് വേണ്ടി. ശരി, അപ്പൊ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഫമാ റുഖ്യ, റുഖ്യയാണ് എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഖുദു മിൻഹും, നിങ്ങളത് കഴിച്ചുകൊള്ളുക. അവർ കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ റസൂലുള്ളാഹ് അത് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവർക്കൊരു മനസ്സിലൊരു ശങ്കുണ്ട്, നബി കഴിക്കുന്നില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദ്രിബൂലി ബിസഹ്മിൻ മിൻകും, അതിലൊരു ചെറിയ പങ്ക് എനിക്കും കൂടി നിങ്ങൾ തന്നേക്കും. സഹാബികളുടെ മനസ്സിലുള്ള ശക്ക്, മനസ്സിലുള്ള ഒരു ചാഞ്ചാട്ടം അതില്ലാതെയാക്കാൻ റസൂലുള്ളാഹ് തന്നിട്ടുണ്ട്, പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. എന്ന് അതിൽ ഹലാൽ അല്ലാത്ത മറ്റൊന്നുമില്ല, ഹറാമിന്റെ യാതൊരുവിധ ലാഞ്ചര്യം അതിലില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നോക്കൂ, നിങ്ങൾ ഈ സംഭവം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇവിടെ ആർക്കു വേണ്ടിയാണ് സഹാബി റുഖ്യ ചെയ്തു കൊടുത്തത്? പിശുക്കനായ കാഫിറായ വ്യക്തിക്കാണ് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് അദ്ദേഹം മന്ത്രിച്ചു കൊടുത്തത്. എന്നിട്ട് ആ വ്യക്തിക്ക് എന്ത് ചെയ്തു? സൂറത്തുൽ ഫാത്തിഹ ഉപകാരം ചെയ്തു, അയാളുടെ രോഗം മാറി. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഫകൈഫ ഇദാ കാന അൽ മഹല്ലു ഖാബിലൻ, അങ്ങനെയാണെങ്കിൽ മുസ്ലിമായ ഈമാനുള്ള ഇപ്പറഞ്ഞ പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സൂറത്തുൽ ഫാത്തിഹ എപ്രകാരം ഉപകാരം ചെയ്യും? ചിന്തിച്ചു നോക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ശരിക്കും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിലെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട് അതിൽ. ഒരു മനുഷ്യന് ആവശ്യമുള്ളതൊക്കെ അതിലുണ്ട്, വേറെ ഒന്നും തന്നെ അവന് ആവശ്യമില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലെല്ലാ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ സലാതൻ ലം യഖറാ ഫീഹാ ബിഉമ്മിൽ ഖുർആൻ ഫഹിയ ഖിദാജ്. മൻ സല്ലാ സലാതൻ ലം യഖറാ ഫീഹാ ബിഉമ്മിൽ ഖുർആൻ, ആരെങ്കിലും നമസ്കരിക്കുകയാണ് അതിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാതെയാണ് അവൻ നമസ്കരിക്കുന്നതെങ്കിൽ, ഫഹിയ ഖിദാജ്, ഖിദാജ് എന്നാൽ ഗൈറു തമാം, പരിപൂർണമല്ല, നമസ്കാരം പരിപൂർണമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ ഫാത്തിഹ പാരായണം ചെയ്യാത്ത നമസ്കാരം എന്തല്ല, പരിപൂർണമല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതകളിൽ പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ, മറ്റെല്ലാ സൂറത്തുകൾക്കും പകരം നിൽക്കും. മറ്റൊരു സൂറത്തും ഓതിയിട്ടില്ല നിങ്ങൾ, സൂറത്തുൽ ഫാത്തിഹ മാത്രം നമസ്കാരത്തിൽ ഓതിട്ട് മതി, നമസ്കാരം ശരിയായി, നമസ്കാരം സ്വീകരിക്കപ്പെടും. എന്നാൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പകരം നിങ്ങൾ ഖുർആൻ മുഴുവൻ ഓതിയാലും കാര്യമില്ല, നമസ്കാരം സ്വീകരിക്കപ്പെടുകയും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ സലാതൻ, ഒരു നമസ്കാരത്തിൽ ഒരാൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ല എന്നാണ്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് ഒരു റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ റക്അത്തില്ല എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് റുക്കു കിട്ടിയാലും ഒരു സംശയം, ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നമസ്കാരമില്ല എന്നല്ലേ നബി പറഞ്ഞത്? അവരുടെ ധാരണ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ റക്അത്തില്ല എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല, ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നമസ്കാരമില്ല എന്നാണ്. എന്നാൽ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണമെന്നല്ല റസൂൽ പറഞ്ഞു, മറിച്ച് നമസ്കാരത്തിൽ ഒരു തവണയെങ്കിലും ഫാത്തിഹ നിർബന്ധമാണ്. ഓതിയിട്ടില്ലെങ്കിൽ അത് പരിപൂർണ്ണം. ഉദാഹരണത്തിന് സുബ്ഹി നമസ്കാരം ഒരു തവണയെ ചിലപ്പോൾ ഓതാൻ പറ്റുള്ളൂ, കാരണം നിങ്ങൾ റുക്കുവിലാണ് വന്നെത്തിയത്. അപ്പൊ റുക്കു എത്തിയ റുക്കുവിലേക്ക് നിങ്ങൾ പോകുക, ഫാത്തിഹ ഓതാൻ നിൽക്കരുത്. മാത്രമല്ല അതിലൊരു സുന്നത്ത് കൂടിയാണ്, ആളുകൾ കാണാത്തൊരു സ്വഭാവമാണ്. ഇമാം റുക്കുവിലാണെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ പള്ളിയുടെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ കയറണം, ഇമാം റുക്കുവിൽ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാം, സഫിൽ നിന്ന് റുക്കുവിലേക്ക് പോകാം, നമസ്കാരത്തിൽ ആ റക്അത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാം. എന്നിട്ട് റുക്കുവിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം നടന്ന് സഫിലേക്ക് പോയി നിൽക്കുന്നതിൽ തെറ്റില്ല, അത് സഹാബികൾ ചെയ്ത കാര്യമാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റില്ല. അപ്പൊ അതെന്താണ്, സുന്നത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, ഇന്ന് പല ആളുകളും തീർത്തും ചെയ്യാത്ത ഒരു കാര്യമാണ്. ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാവും, ചിലപ്പോൾ പള്ളിയും ആകെ ഫിത്നയാവും. ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സുന്നത്തിൽപ്പെട്ടതാണ്. പക്ഷെ ശ്രദ്ധിക്കുക, നാട്ടിലെ അവസ്ഥയും ആളുകളുടെ അവസ്ഥയൊക്കെ പരിഗണിച്ചിട്ടാണ്, അവസാനത്തിൽ പരിഗണിച്ചാണ് അത് ചെയ്യേണ്ടത് എന്ന കാര്യം ശ്രദ്ധിക്കണം. ഇൻഷാല്ലാഹ് ഫവാഇദുൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാഹ് നമുക്കത് ഇതിന്റെ തെളിവ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഫവാഇദിലൊക്കെ ഇക്കാര്യം പറഞ്ഞതായി കാണാൻ സാധിക്കും. ശരി, അപ്പൊ നമസ്കാരത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അവന് നമസ്കാരമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ നമസ്കാരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് സൂറത്ത് ഫാത്തിഹയുടെ ശ്രേഷ്ഠത നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിൽ ഫാത്തിഹ ഇല്ലാത്ത മറ്റ് ഏത് സൂറത്ത് പാരായണം ചെയ്തിട്ടുണ്ടായി, അത് ഫാത്തിഹയ്ക്ക് പകരം നിൽക്കില്ല. എന്നാൽ ഫാത്തിഹ മറ്റെല്ലാ സൂറത്തുകൾക്കും പകരം നിൽക്കുന്ന സൂറത്താണ്. ശരി, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതയിൽ പറഞ്ഞതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇദാ ഖാല ഇമാം, ഇമാം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫഖൂലു ആമീൻ, നിങ്ങൾ ആമീൻ എന്ന് പറയണം. ഫമൻ വാഫഖ ഖൗലുഹു ഖൗല മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരുടെയെങ്കിലും തഅമീൻ, തഅമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അമീൻ പറയുന്നതിന് തഅമീൻ എന്നാണ് പറയുന്നത്. ആരുടെയെങ്കിലും തഅമീൻ മലക്കുകളുടെ ഈ ആമീനോട് യോജിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നതാണ്. മലക്കുകൾ എപ്പോഴാണ് ആമീൻ ചൊല്ലുക, ഇമാം ആമീൻ ചൊല്ലുമ്പോഴാണ്. ഇമാം ആമീൻ ചൊല്ലിക്കഴിഞ്ഞാലാണ് ഇമാമിന്റെ ആമീനോട് ചേർന്ന് നിൽക്കുക, അപ്പോൾ മലക്കുകളുടെ ആമീനോടും ചേർന്ന് നിൽക്കാൻ സാധിക്കും. കാരണം മലക്കുകൾ ഒരിക്കലും ഗഫലത്തിലല്ല, അവർ നല്ല ശ്രദ്ധയിലാണ് നമസ്കാരത്തിൽ, അവർ നമ്മോടൊപ്പം നമസ്കരിക്കുന്നുണ്ട്. ആ നമസ്കാരത്തിൽ ഇമാം ആമീൻ പറയുമ്പോഴാണ് അവർ ആമീൻ പറയുന്നത്. അപ്പൊ അതിനോടൊപ്പം ആമീൻ പറഞ്ഞാൽ ഈ പറഞ്ഞ ശ്രേഷ്ഠത നമുക്ക് ലഭിക്കുന്നതാണ്. ശരി, ഇതോടൊപ്പം തന്നെ ഇബ്നു കസീർ റഹിമഹുള്ള സൂറത്തുൽ ഫാത്തിഹയുടെ ഫളായിലുകൾ, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മറ്റൊരു സൂറത്തിനും ഇല്ലാത്ത ചില മസ്അലകൾ പ്രത്യേകമായി വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ്, സൂറത്തുൽ ഫാത്തിഹ എല്ലാ റക്അത്തിലും ചൊല്ലൽ വാജിബാണോ അല്ലേ? പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലുള്ള വിഷയമാണ്. എല്ലാ റക്അത്തിലും വാജിബല്ല, നമസ്കാരത്തിൽ വാജിബാണ്, ചൊല്ലൽ വാജിബാണ് എന്നതാണ് അതിൽ ശരിയായ അഭിപ്രായം. അതുപോലെ തന്നെ ബിസ്മി ചൊല്ലണോ ബിസ്മി ചൊല്ലണ്ടേ, പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലുള്ള വിഷയമാണ്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹ ഇമാമിന്റെ പിന്നെ ഉറക്കനെയുള്ള നമസ്കാരങ്ങൾ ചൊല്ലേണ്ടതുണ്ടോ ഇല്ലേ, ഇതൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ സൂറത്തുൽ ഫാത്തിഹയുടെ വിഷയത്തിൽ മാത്രം ഇത്ര അഭിപ്രായ വ്യത്യാസങ്ങളും, മറ്റ് സൂറത്തുകളുടെ വിഷയത്തിൽ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുകയില്ല. ഇതൊക്കെ എന്താണ്, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പണ്ഡിതന്മാർ നൽകിയ ഗൌരവത്തിന്റെ, അതിനുള്ള ശ്രദ്ധയുടെ തെളിവാണ് ഈ മസ്അലകളൊക്കെ എന്നാണ് ഇബ്നു കഥീർ റഹിമഹുള്ള ഈ മസ്അലകൾ അദ്ദേഹത്തിന്റെ തഫ്സീർ കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ലൗ ഷിഅ്തു ലഅംലൈതു മിൻ തഫ്സീരിഹ 70 വിഖറാ, ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ 70 ഒട്ടകങ്ങൾക്ക് താങ്ങാനുള്ള അത്ര മാത്രം തഫ്സീർ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. ഒട്ടകങ്ങൾക്ക് താങ്ങാൻ മാത്രം കാണുണ്ടെങ്കിൽ അത്രമാത്രം സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അഥർ സ്ഥിരപ്പെട്ടതാണോ എന്നറിയില്ല, പക്ഷേ ഫൈദുൽ ഖദീറിൽ ഇമാം മുന്നാവി കൊടുത്തിട്ടുണ്ട് റഹിമഹുല്ലാ. സഹാബികൾ സൂറത്തുൽ ഫാത്തിഹയുടെ ആശയ വൈപുല്യം എത്രമാത്രം മനസ്സിലാക്കിയിരുന്നു എന്നതിനുള്ള തെളിവാണിത്. അവരെല്ലാവരും അതിനത്രമാത്രം ഗൗരവം കൊടുത്തിരുന്നു. ഇന്ന് ഇൻഷാല്ലാ നമുക്കിതിൽ അവസാനിപ്പിക്കാം. നാളെ ഇസ്തിആദ മുതൽ നമുക്ക് തുടങ്ങാം. ഇസ്തിആദ സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ലെങ്കിൽ കൂടി മൊത്തത്തിൽ പണ്ഡിതന്മാർ അവിടുന്ന് മുതലാണ് ഖുർആനിന്റെ തഫ്സീർ പറഞ്ഞത് എന്നതിനാൽ ഇസ്തിആദത്ത് മുതൽ ഇൻഷാല്ലാ നാളെ മുതൽ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാന തആല പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാനും ഉപകാരപ്പെടാനും അത് അമലിൽ കൊണ്ടുവരാനും ഒക്കെ ഉള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ ഖുർആനിനുള്ള പങ്ക് നമ്മുടെ ജീവിതത്തിൽ നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.